2022 മാർച്ച് 13 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്ന് ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു. നടി ശ്വേത മേനോനുമായി മനോജ് വിജിരാജ് നടത്തിയ അഭിമുഖം. വായിക്കുന്നത് രമ്യ. ജീവിതത്തിൽ അതിനു മുമ്പ് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും ശ്വേത മത്സരിച്ചിട്ടില്ല. അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു ആദ്യ മത്സരം. തിളക്കമാർന്ന വിജയം നേടിയപ്പോൾ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ശ്വേത മേനോൻ വന്നു. സ്വന്തം കുടുംബം ശ്വേതയെ തിരഞ്ഞെടുത്തു പദവി നൽകി എന്നതാണ് ഏറ്റവും വലിയ തിളക്കം. മമ്മൂട്ടിയുടെ നായികയായി അനശ്വര സിനിമയിൽ നിന്ന് ആരംഭിച്ച അഭിനയയാത്ര 30 വർഷം പിന്നിടുന്നു. 4 ഭാഷകളിൽ എത്രയെത്ര പകർനാട്ടങ്ങൾ. ശ്വേത സംസാരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ എത്രാമത്തെ പ്രാവശ്യമാണ് വിവാഹമോചിതയാക്കുന്നത്? 6 മാസത്തിലൊരിക്കൽ സോഷ്യൽ മീഡിയ ഡിവോഴ്സ് വാങ്ങി തരുന്നുണ്ട്. നല്ല തിരക്കുള്ള ആളാണ് ഞാൻ, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തു തരുന്നത്. പിന്നെ ഇങ്ങനെ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്തു കേൾക്കുന്നതും വാർത്തയാണല്ലോ. അത്തരം ഒരു മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നല്ല വാർത്ത മാത്രമേ വരികയുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ കേൾക്കുന്നത് സത്യമാണോ എന്ന് എന്നോട് ആരും ചോദിക്കാറില്ല. ചോദിക്കാത്തതിനാൽ പറയാറുമില്ല. അത്രയേയുള്ളൂ. എന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ഒരു പരിധിക്കപ്പുറം ഞാൻ സംസാരിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാനൊരു സെലിബ്രിറ്റിയും സമൂഹത്തിൽ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളെന്ന ബോധത്തോടെയാണ് നിൽക്കുന്നത്. ഈ ജോലിയിൽ അതെല്ലാം കേൾക്കേണ്ടി വരുമെന്ന സാമൂഹ്യ ബോധം എനിക്കുണ്ട്. എന്നാൽ എന്റെ കുടുംബത്തെ പറ്റി പറയുമ്പോഴാണ് സങ്കടം വരിക. അമ്മയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റിന് എന്തൊക്കെയായിരിക്കും ലക്ഷ്യം? ഉത്തരവാദിത്തങ്ങളോ? സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം, അതിന്റെ സന്തോഷമുണ്ട്. മുതിർന്ന അംഗങ്ങൾ ഉപദേശങ്ങൾ തന്നു. ഒരുപാട് ലക്ഷ്യമുണ്ട്. അമ്മയിൽ ഒരു അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അത് തോന്നിയിട്ടുണ്ട്. നടൻ നടി എന്ന വേർതിരിവ് ഒരിക്കലും ഞാൻ കാണിക്കാറില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്. ഭരണ സമിതിയിൽ 6 വനിതകളുണ്ട്. അവരുമായി കൂടി ആലോചിച്ച് മുന്നോട്ട് പോവും. വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. മികച്ച പ്രവർത്തനം നടത്തുകയാണ് ലക്ഷ്യം. ആ യാത്ര തുടങ്ങാൻ 2-3 മാസം വേണ്ടി വരും. ഒന്നിരിക്കട്ടെ, അതിനുശേഷം ആരംഭിക്കാം. അനശ്വരത്തിൽ നിന്ന് ആരംഭിച്ച അഭിനയയാത്ര 30 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും സജീവമാണല്ലോ. ഇനിയും നല്ല സിനിമകൾ വരട്ടെ എന്നാണ് ആഗ്രഹം. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല സിനിമകൾ ഉണ്ടാവുന്നു. എല്ലാ സിനിമകളുടേതും മികച്ച പ്രമേയമാണ്. എല്ലാ അഭിനേതാക്കൾക്കും ഏറ്റവും മികച്ച സമയവും അതിൽ അത്ഭുതവും ആകാംക്ഷയും ഉണ്ട്. 30 വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോൾ മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്നലെ സിനിമാ ജീവിതം തുടങ്ങി എന്ന തോന്നലാണ് സത്യത്തിൽ അനുഭവപ്പെടുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. സിനിമ എന്റെ തൊഴിൽ മേഖലയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഗൗരവമായി കാണുകയോ സമീപിക്കുകയോ ചെയ്യാതെ സിനിമയിലൂടെ മുന്നോട്ട് പോയി. ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു. സിനിമയെ എപ്പോഴായിരിക്കും ഗൗരവമായി കണ്ടു തുടങ്ങിയത്? എന്റെ 2-ാമത്തെ വരവിലാണത്. ജീവിതത്തെ പോലും അപ്പോഴാണ് ഗൗരവമായി കണ്ടു തുടങ്ങുന്നത്. എല്ലാത്തിനും മാറ്റം വരുത്തി ആ 2-ാം വരവ്. പരദേശ സിനിമ വന്നത് മുതലാണ് ഇങ്ങനെയും കഥാപാത്രം ചെയ്യാമല്ലോ എന്ന തോന്നൽ ഉണ്ടാവുന്നത്. അതുവരെ ഒരു കാര്യത്തിലും ഉത്തരവാദിത്തം ഇല്ലാതിരുന്ന ആളായിരുന്നു ഞാൻ. അച്ഛന്റെയും അമ്മയുടെയും കാര്യം നോക്കണം എന്ന വിചാരം പോലുമില്ല. കാശി കിട്ടുമ്പോൾ ജഗപുകയായി തീർക്കും. നല്ല സിനിമയും മികച്ച കഥാപാത്രവും ചെയ്യണം. പ്രതിഭാധനർക്കൊപ്പം പ്രവർത്തിക്കണമെന്ന തോന്നൽ മെല്ലെ വരാൻ തുടങ്ങി. ആ യാത്ര ഇന്നും തുടരുന്നു. ഒരു പാട്ടും ഒരാൾക്ക് ശബ്ദം കൊടുക്കുകയും ചെയ്തു. ഫുൾ സ്റ്റോപ്പ് ഇട്ടോ ശ്വേതയിലെ പാട്ടുകാരിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. 100 ഡിഗ്രി സെൽഷ്യസ് സിനിമയിലാണ് ആദ്യം പാടുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ബിജിബാ ചേട്ടന്റെ സംഗീതത്തിൽ ബദൽ സിനിമയിൽ ഒരു താരാട്ട് പാട്ട് പാടി. എന്റെ സോളോ ഗാനം. പാട്ട് പാടാൻ അവസരം വരട്ടെ, അപ്പോൾ പാടാം. വില്ലൻ സിനിമയിൽ റാഷി ഖന്നയ്ക്ക് ശബ്ദം നൽകിയ ശേഷം ആരും വിളിച്ചില്ല. വിളിക്കട്ടെ, അപ്പോൾ അത് ആലോചിക്കാം. ശ്വേതയും ഭർത്താവ് ശ്രീവത്സ മേനോനും സബേനയും അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടല്ലോ. അമ്മയുടെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്വേതയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പലരും ചോദിച്ചു. ഞാൻ അവിടെ വോട്ട് ചോദിക്കുകയായിരുന്നുവെന്നും അല്ലാതെ ഫോട്ടോ എടുക്കുകയല്ലായിരുന്നുവെന്നും അവരോട് പറഞ്ഞു. എല്ലാ അംഗങ്ങളോടും വോട്ട് ചോദിച്ചു. ഞാൻ വലിയ ആവേശത്തിലായിരുന്നു. കുട്ടികളെ പോലെ ചാടിയോടി കൊണ്ടിരുന്നു. ചെയ്യും ഞാനും സോഷ്യൽ മീഡിയയിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കുകയാണ്. ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. സബീന സാധാരണ ജീവിതം ജീവിക്കട്ടെ. അവൾ സ്വയം ഒരു സെലിബ്രിറ്റിയായി മാറട്ടെ. എന്റെ വിലാസം അതിന് വേണ്ട. മുംബൈയിൽ ജീവിക്കുമ്പോഴും ഏറനാട്ടുകാരിയുടെ മനസ്സ് സൂക്ഷിക്കുന്നുണ്ടോ? സാധാരണ മലയാളിയേക്കാൾ എല്ലാത്തിനെയും ഗൗരവമായി കാണുന്ന മലയാളിയാണ് ഞാൻ. ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഉണ്ണിപ്പിണ്ടിയുടെ തോരനും കുടപ്പിനും വേണമെന്ന് പറയും. അയ്യോ, ഇതൊക്കെയാണോ ചേച്ചി കഴിക്കുന്നതെന്ന് അപ്പോൾ ചോദിക്കും. അതെ, ഇതൊക്കെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ. എനിക്ക് ചീരത്തോരൻ വേണം. തെനയുടെ ഉപ്പുമാവ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ജീവിത രീതിയാണ് അച്ഛൻ എനിക്ക് തന്നത്. ഞാൻ അതാണ് പിന്തുടരുന്നത്. മുംബൈയിലും ഇങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടിൽ വരുന്നവർക്ക് സാധാരണ ഭക്ഷണമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ശ്വേത മേനോൻ മുംബൈയിലായതിനാൽ ആർഭാടമായി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഒന്നും ലഭിക്കില്ല. കാമസൂത്രയുടെ പരസ്യവും കളിമണ്ണ് സിനിമയ്ക്ക് വേണ്ടി പ്രസവം ലൈവായി ചിത്രീകരിച്ചതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചർച്ച ചെയ്യാൻ എന്തായിരിക്കും കാരണം? ഞാൻ മരിക്കുമ്പോഴും ആളുകൾ കാമസൂത്രയെ പറ്റിയും ശ്വേത ഹോട്ടാണ് ബോൾഡാണ് എന്നൊക്കെ പറയും. ഈ വാക്കുകളൊക്കെ എപ്പോഴും എന്റെ കൂടെ വരാറുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ സന്തോഷത്തോടെ മുൻപോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ കാമസൂത്രയുടെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിന് അന്നും ഇന്നും കുറ്റബോധം തോന്നുന്നില്ല. ജീവിതത്തിൽ ചെയ്ത കാര്യം ആലോചിച്ച് പിന്നീട് കുറ്റബോധം തോന്നുന്നത് മണ്ടത്തരമാണ്. അന്ന് ഈ പ്രായത്തിൽ കാമസൂത്ര ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിരിക്കും. ഉറപ്പായും എന്നായിരിക്കും എന്റെ മറുപടി. അതെന്റെ ജോലിയാണ്. ഞാൻ അന്നും ചെയ്തു, ഞാൻ ഇന്നും ചെയ്യും. പൂർണ്ണമായും അതിന്റെ ഭാഗമാകാൻ മുഴുകും. കാരണം ഞാൻ നല്ല നടിയാണ്, നല്ല കഥാപാത്രം ചെയ്യണം. എനിക്കെന്റെ കുടുംബത്തിന്റെ പിന്തുണയുണ്ട്. അന്ന് അച്ഛൻ, ഇന്ന് അമ്മയും ശ്രീയും കൂടെയുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവരുടെയും പിന്തുണയുണ്ട്. അത്തരം ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ഓർത്തി എന്നും വീട്ടുകാർക്ക് അഭിമാനം മാത്രമേയുള്ളൂ.